വീണ്ടും സ്വർഗചിത്രങ്ങൾ. നിർമ്മാണ രംഗത്തേക്കുള്ള തിരിച്ചൊരുവിൽ സ്വർഗചിത്ര അപ്പച്ചന് മമ്മൂട്ടി, ഫഖത് ഫാസിൽ സിനിമകൾ. ദേശീയ അവാർഡ് മണിച്ചിത്രത്താഴ്. സംസ്ഥാന അവാർഡ് ഗോഡ്ഫാദർ മണിച്ചിത്രത്താഴ്. 40 വർഷം മുമ്പ് എല്ലാ ഞായർ ദിവസവും കോഴിക്കോട് നഗരത്തിലെ തിയേറ്ററുകളിൽ പി ഡി അബ്രഹാം എന്ന ചെറുപ്പക്കാരൻ 3 സിനിമകൾ കാണുമായിരുന്നു. അന്ന് പറമ്പിലെ കൃഷിപ്പണിക്ക് പൂർണ്ണ അവധി. പുതുപ്പാടി പിണക്കാട്ട് ദേവസിക്കും ഭാര്യ ഏലിയമ്മയ്ക്കും മകൻ സിനിമാപ്രാന്തനാണെന്നറിയാം. ഇത് നല്ല ശീലമായി അവർ കണ്ടു. കാരണം മകന് മറ്റു ദുശീലമില്ല. കുറെ വർഷം കഴിഞ്ഞ് സംഘം തിയേറ്ററിൽ നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ട് കണ്ടിറങ്ങുമ്പോൾ 3 കാര്യങ്ങൾ ഉറപ്പിച്ചു. ആദ്യമായി നിർമ്മിക്കുന്ന സിനിമയുടെ സംവിധായകൻ ഫാസിൽ. ബാനർ സ്വർഗചിത്ര. ടൈറ്റിൽ കാർഡ് തെളിയുമ്പോൾ മദർ തെരേസയുടെ രൂപം ആലേഖനം ചെയ്ത ലോഗോ. മദർ തെരേസയോടുള്ള ആരാധനയാണ് അതിന് കാരണം. വയനാട് ചുരം കയറി പുതുപ്പാടിയിൽ ബസ് ഇറങ്ങുമ്പോൾ മറ്റൊന്നുകൂടി ഉറപ്പിച്ചു. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ആലപ്പുഴയ്ക്ക് പുറപ്പെടണം. സംവിധായകൻ ഫാസിലിന് മുന്നിൽ ആഗ്രഹത്തിന്റെ ഫിലിം പെട്ടി തുറന്നു. സിനിമയെ അഗാധമായി സ്നേഹിക്കുന്ന കർഷകനാണെന്ന് വയനാടൻ കാപ്പിയുടെ വീര്യത്തിൽ പറഞ്ഞു. പി ഡി അബ്രഹാം എന്ന സിനിമാ പ്രാന്തനെ ഫാസിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ട് കഴിഞ്ഞ് ഫാസിൽ എന്നൊന്നും കണ്ടിട്ടിന്റെ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ആ സിനിമയുടെ നിലമ്പൂരിലെ ലൊക്കേഷനിലേക്ക് പി ഡി അബ്രഹാമിന്റെ അടുത്ത യാത്ര. കോഴിക്കോട് വാർത്തയുടെ ലൊക്കേഷനിൽ പോയി മമ്മൂട്ടിയെ കണ്ടു. 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ ആദ്യ സിനിമ ജനിച്ചു. പൂവിന് പുതിയ പൂന്തന്നൽ. നായകൻ മമ്മൂട്ടി. നിർമ്മാതാവിന്റെ കുപ്പായം അണിയുമെന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ അപ്പച്ചൻ എന്ന തന്റെ വിളിപ്പേരിനെ കൂടെ കൂട്ടണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിർമ്മാണം സ്വർഗചിത്ര അപ്പച്ചൻ എന്ന വെള്ളിത്തിരിയിൽ തെളിഞ്ഞു. പൂവിന് പുതിയ പൂന്തന്നൽ കഴിഞ്ഞ് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, റാംജി റാവു സ്പീക്കിംഗ്, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, മണിച്ചിത്രത്താഴ്, അനിയത്തിപ്രാവ്, വേഷം തുടങ്ങിയ സിനിമകൾ. കലാപരമായും സാമ്പത്തികപരമായും മുന്നിൽ നിൽക്കുന്ന സിനിമകൾ മാത്രമേ അപ്പച്ചൻ നിർമ്മിച്ചിട്ടുള്ളൂ. ചന്ദ്രലേഖ, ആറാം തമ്പുരാൻ, നരസിംഹം, കാക്കക്കുയിൽ, അയാൾ കഥ എഴുതുകയാണ്, റൺവേ തുടങ്ങി വിതരണം ചെയ്ത സിനിമകളിലും ആ കയ്യൊപ്പ് പതിഞ്ഞു. 13 വർഷം വെള്ളിത്തിരിയിൽ നിന്ന് മാറി നിന്ന് അപ്പച്ചൻ വീണ്ടും വരികയാണ്. CBI ഡയറക്റ്റുറിപ്പിന്റെ 5ാം ഭാഗം നിർമ്മിക്കാനാണ് വരവ്. എന്നും ലാളിത്യം നിറഞ്ഞ പെരുമാറ്റം കാത്തുസൂക്ഷിക്കുന്ന അപ്പച്ചൻ കോഴിക്കോട് മാവൂർ റോഡിൽ സ്വർഗചിത്ര എന്ന വീട്ടിൽ നല്ല കുടുംബനാഥന്റെ വേഷത്തിൽ കഴിയുന്നു. സിനിമയുടെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാതെ നിർമ്മാണം തന്നെ എന്തിന് തിരഞ്ഞെടുത്തു? പാട്ടുപാടാനോ അഭിനയിക്കാനോ സംവിധാനം ചെയ്യാനോ ആഗ്രഹം തോന്നിയില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സിനിമ കണ്ടു തുടങ്ങി. പുതുപ്പാടി ജയ ടാക്കീസിൽ കളിയോടവും ജ്ഞാനസുന്ദരിയും ഭാര്യയും കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ കയറിയതാണ് നിർമ്മാതാവിന്റെ പേര്. എന്നെങ്കിലും ഒരു സിനിമ നിർമ്മിക്കണമെന്ന് അന്നേ ആഗ്രഹിച്ചു. പണം മുടക്കുന്ന ആളിന് ലാഭം ലഭിക്കും, നഷ്ടത്തെപ്പറ്റി ചിന്തിച്ചില്ല. പാരമ്പര്യമായി കർഷക കുടുംബമാണ്. കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. സിനിമയിൽ പണം മുടക്കിയാലും അത് തിരികെ ലഭിക്കുമെന്ന് സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ. എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. മഹീന്ദ്രയുടെ ഡീസൽ ജീപ്പുകൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ആ സമയത്ത് എന്റെ ജോലി. ആ പണമാണ് പൂവിന് പുതിയ പൂന്തന്നൽ നിർമ്മിക്കാൻ മൂലധനം. നിർമ്മിച്ചും വിതരണം ചെയ്തും 40 സിനിമകൾ. ഇതിൽ 25 ഹിറ്റുകൾ, 10 സിനിമകൾ ശരാശരി വിജയം നേടി, 5 എണ്ണം പരാജയം. എന്നാൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഒരു സിനിമയും നിർമ്മിച്ചില്ല. മണ്ണ് ചതിക്കില്ലെന്ന് പറയുന്നതുപോലെ പ്രേക്ഷക വിശ്വാസം ഉറപ്പിച്ചതാണ് ഫാസിൽ, സ്വർഗചിത്ര, അപ്പച്ചൻ കൂട്ടുകെട്ട്. തുടർച്ചയായി 11 സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ചു. മാനത്തെ വെള്ളിത്തേര ഒഴികെ എല്ലാം സൂപ്പർ ഹിറ്റുകൾ. ഒരു സംവിധായകനും നിർമ്മാതാവും കൂടി ഇങ്ങനെ ഒന്നിക്കുന്നത് അപൂർവമാണ്. 6 സിനിമകൾ ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. മറ്റുള്ളവ ഫാസിൽ സാറും സഹോദരനും ചേർന്ന് നിർമ്മിച്ചത്. വൈകാര്യത സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. ഫാസിൽ സാറിന്റെ സിനിമയിൽ കുടുംബബന്ധങ്ങളുടെ വൈകാര്യ തലമുണ്ട്. പിന്നെ നല്ല പാട്ടും. പൂവിന് പുതിയ പൂന്തനിലെ ലൊക്കേഷനിലാണ് സിദ്ദിഖിനെയും ലാലിനെയും കാണുന്നത്. അവരന്ന് ഫാസിൽ സാറിന്റെ ശിഷ്യർ. ഞങ്ങൾ 3 പേരും ഒരേ മുറിയിലാണ് താമസിച്ചത്. സാധാരണ നിർമ്മാതാവിന് സംവിധായകനുമായും നായക നടനായും മാത്രമേ അടുപ്പം ഉണ്ടാവൂ. ഫാസിൽ സാറിനോട് ബഹുമാനമായിരുന്നെങ്കിലും കൂടുതൽ അടുപ്പം സിദ്ദിഖിനോടും ലാലിനോടുമായിരുന്നു. ഒന്നിച്ചായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ നിർമ്മിച്ച റാംജി റാവു സ്പീക്കിംഗിലൂടെ അവർ സംവിധായകരായി. ഫാസിൽ സാറ് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തത് സിദ്ദിഖ് ലാലാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സർവകാല കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചു മണിച്ചിത്രത്താഴും ഗോഡ്ഫാദറും. 2 സിനിമയും സാമ്പത്തികപരമായും കലാപരമായും വലിയ നേട്ടങ്ങൾ തന്നു. മണിച്ചിത്രത്താഴിന് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഗോഡ്ഫാദറിനും ലഭിച്ചു ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം. ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരം. എത്രയോ ഭാഷകളിൽ മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്തു. തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ മണിച്ചിത്രത്താഴ് 466 ദിവസം റെഗുലർ ഷോ പ്രദർശിപ്പിച്ചു. അത് ചരിത്ര സംഭവമാണ്. ഗോഡ്ഫാദർ പ്രദർശിപ്പിച്ചത് 405 ദിവസം. മണിച്ചിത്രത്താഴും ഗോഡ്ഫാദറും അനിയത്തിപ്രാവും റാംജി റാവു സ്പീക്കിംഗും എപ്പോൾ ചാനലിൽ വന്നാലും ജനപ്രിയതയുണ്ട്. അതെന്നും ഉണ്ടാവും. സിനിമയിൽ സ്വർഗചിത്ര അപ്പച്ചൻ നൽകിയ സംഭാവന എന്തായിരിക്കും? നല്ല ഒരുപടി സിനിമകൾ നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. നിർമ്മിച്ചതും വിതരണം ചെയ്തതുമായ എല്ലാ സിനിമയിലും നല്ലൊരു സന്ദേശം പറയാൻ ശ്രമിച്ചു. എല്ലാ മതസ്ഥർക്കും സ്വർഗമുണ്ട്, സുന്ദരമായ ഇടം. ചിത്രമെന്നാൽ സിനിമ. അതാണ് സ്വർഗചിത്ര. ആ ബാനറിന് ഇപ്പോഴും മൂല്യമുണ്ട്. അത് നല്ല സിനിമ നിർമ്മിക്കുകയും പ്രതിഭാധനരായ സംവിധായകർ ഒരുക്കുകയും ചെയ്തതുകൊണ്ടുമാണ്. ഏത് താരത്തിനോടും ഞാൻ ഡേറ്റ് ചോദിച്ചാലും തരില്ലെന്ന് പറയില്ല. എല്ലാവരും എന്നെപ്പറ്റി നല്ലത് മാത്രമേ പറയൂവെന്ന് ഉറപ്പാണ്. കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെ എത്രയോ പുതിയ താരങ്ങൾ എന്റെ സിനിമയിലൂടെ വന്നു. മഹാനായ നാടകാചാര്യൻ എൻ എൻ പിള്ള സാറിനെ ഇപ്പോഴും ഓർമ്മിക്കുന്നത് ഗോഡ്ഫാദറിലൂടെയും അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിലൂടെയുമാണ്. ആരെയും മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിച്ചില്ല, ഒരു ബോണസ് പോലെ വന്നു ചേരുകയായിരുന്നു. സൂക്ഷ്മമായി കഥ തെരഞ്ഞെടുക്കുന്നതാണ് രീതിയെങ്കിലും പരാജയം നേരിട്ട സിനിമകൾക്ക് എന്താണ് സംഭവിച്ചത്? തിരക്കഥയിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. വിതരണം ചെയ്ത പ്രജ പൂർണ്ണ തിരക്കഥയില്ലാതെയാണ് ചിത്രീകരിച്ചത്. രഞ്ജിയുടെ രീതി അങ്ങനെയാണ്. അതിനെ ഒരു കുറ്റമായി പറയുന്നതല്ല. ഫാസിൽ സാറും സിദ്ദിഖ് ലാലും തിരക്കഥ പൂർത്തിയായാൽ മാത്രമേ ചിത്രീകരണം ആരംഭിക്കൂ. പൂർണ്ണ തിരക്കഥയുണ്ടെങ്കിൽ താരങ്ങളെ നിശ്ചയിക്കാൻ കഴിയും. അപ്പോൾ സിനിമയുടെ കഥ എന്താണെന്ന് നിർമ്മാതാവിന് അറിയാനും കഴിയും. വലിയ വിജയങ്ങൾ നേടിയിട്ടും ഇടവേള സംഭവിക്കാൻ എന്താണ് കാരണം? വിജയ് സിനിമ അഴകിയ തമിഴ് മകൻ കഴിഞ്ഞ് നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞു. ഷോപ്പിംഗ് മാള് കോഴിക്കോട് പണി കഴിപ്പിച്ചു. പിന്നാലെ മറ്റൊന്നുകൂടി. തുടർന്ന് ആ മേഖലയിൽ നല്ല തിരക്കായി. മാത്രമല്ല, ഒരു കഥ ലഭിച്ചാൽ മനസ്സിൽ കിടന്ന് പാകപ്പെടുത്തിയ ശേഷം നിർമ്മിക്കൂ എന്നതാണ് എന്റെ രീതി. പെട്ടെന്ന് ഒരു കഥയുമായി വന്നാൽ എനിക്ക് സിനിമ നിർമ്മിക്കാൻ കഴിയില്ല. നല്ല സംവിധായകർക്ക് സ്വർഗചിത്ര ആവശ്യമില്ല, എനിക്ക് അവരെയാണ് ആവശ്യം. ഞാനായിട്ട് അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇടവേള ഉണ്ടാവില്ലായിരുന്നു. വീണ്ടും ഒരു ഫാസിൽ സിനിമ എപ്പോൾ ഉണ്ടാകും? ഫാസിൽ സാർ തീരുമാനിക്കട്ടെ. അനിയത്തിപ്രാവ് കഴിഞ്ഞ് 21 വർഷമായി. അടുത്ത വർഷം ഫഹദ് ഫാസിൽ സിനിമ ഉണ്ടാകും. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഫാസിൽ സാറിനെ കാണാൻ ആദ്യമായി വീട്ടിൽ ചെന്നപ്പോൾ ഷാനുവിന് 1 വയസ്സാണ്. എന്റെ എല്ലാ വരവിലും ഷാനുവിന് ചോക്ലേറ്റ് ഉണ്ടാകും. ഇനി മറന്നുപോയാൽ ആലപ്പുഴ ടൗണിൽ ഷാനുവിനെ കൂട്ടി പോകും. ഈ കഥകൾ നസ്രിയക്കറിയാം. എന്റെ സിനിമയിൽ ഷാനു നായകനായി അഭിനയിക്കാൻ പോകുന്നത് ആദ്യം. അതിന് സന്തോഷമുണ്ട്. സിദ്ദിഖ് ലാലിന് ശേഷം മറ്റൊരു പുതുമുഖ സംവിധായകനെ പരിചയപ്പെടുത്തിയില്ല. മനഃപൂർവ്വം സംഭവിച്ചതല്ല. നല്ല കഥയുമായി ഒരാൾ പോലും വന്നില്ല. അങ്ങനെ ഒരാൾ വന്നാൽ തീർച്ചയായും സിനിമ ചെയ്യും. എന്നാൽ തമിഴിൽ ചെയ്ത വിജയ് ചിത്രം അഴകിയ തമിഴ് മകന്റെ സംവിധായകൻ ഭരതൻ നവാഗതനായിരുന്നു. അയാൾ നല്ല കഥ പറഞ്ഞു. അഴകിയ തമിഴ് മകനാണ് ഒടുവിൽ നിർമ്മിച്ചത്. രണ്ടാം വരവിലും അപ്രതീക്ഷിതം പോലെ ആദ്യ മമ്മൂട്ടി സിനിമ. വേഷം കഴിഞ്ഞപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു ചെറിയ അഡ്വാൻസ് നൽകി. പിന്നീട് എവിടെച്ചെങ്കിലും കാണുമ്പോൾ കടം എന്റെ കയ്യിലുണ്ടെന്ന് മമ്മൂക്ക തമാശ പറയും. CBI അഞ്ചാം ഭാഗം കേമദുവും സ്വാമിയും ചേർന്ന് ആലോചിക്കുന്നുണ്ടെന്ന് മമ്മൂക്ക പറയുന്നത് 4 വർഷം മുമ്പാണ്. 4 മാസം മുമ്പാണ് തിരക്കഥ കൃത്യമായി വന്നത്. CBI 4 ഭാഗങ്ങളും നന്നായി ഓടി. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. പ്രേക്ഷകർ മാറി, ആസ്വാദന രീതി മാറി. മുമ്പ് നല്ല സിനിമ നിർമ്മിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ എന്തു ചെയ്തു എന്നെ പ്രേക്ഷകർ വിലയിരുത്തു. സ്വർഗചിത്ര എന്ന ബാനർ കണ്ട് ആദ്യ ദിവസം ആളുകയറും. സിനിമ മോശമെങ്കിൽ പൂർവാധികം ശക്തിയോടെ തിരസ്കരിക്കും. ഒരു മാപ്പ് പോലും തരില്ല. സ്വന്തം സിനിമയിൽ കാണുന്നതുപോലെ മനോഹരമാണല്ലേ കുടുംബജീവിതം. എല്ലാം ദൈവാനുഗ്രഹം. മണിച്ചത്രത്താഴ് സിനിമയ്ക്കും വീടിനും ഒരേ വയസ്സാണ്. ഭാര്യ ലില്ലി, മൂത്ത മകൻ സനീഷ്, മരുമകൾ സുനിത, രണ്ടാമത്തെ മകൻ മനീഷ്, മരുമകൾ സ്വപ്ന, സാറയും ഈയും പേരക്കുട്ടികൾ. ബിസിനസ് രംഗത്താണ് മക്കൾ. എല്ലാവരും ഒരേ വീട്ടിലാണ് താമസം. കൃഷി ഉപേക്ഷിച്ചില്ല. ഞാൻ വന്നത് അവിടെ നിന്നാണല്ലോ.